അന്ന് കണ്ട സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ അവിശ്വസനീയമായ കാര്യങ്ങൾ സംഭവിച്ചു. സിസ്റ്റർ മേരി ഇമ്മാനുവേല എഴുതുന്നു മണവാട്ടിയുടെ രഹസ്യങ്ങൾ. അതൊരു ഡിസംബർ മാസമായിരുന്നു. ഞാനന്ന് മാമോദീസ സ്വീകരിച്ച് മഠത്തിൽ താമസം തുടങ്ങിയതേയുള്ളൂ. ഈശോയുടെ മണവാട്ടിയായി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ തീവ്രമായി നിൽക്കുന്നു. ആ നാളുകളിലൊന്നിൽ പ്രായമായ ഒരു സ്ത്രീയെ മഠത്തിൻ്റെ പരിസരത്ത് വെച്ച് കണ്ടുമുട്ടി. അടുത്തുള്ള ദേവാലയത്തിൽ വന്നതായിരിക്കുമെന്ന് തോന്നി. എൻ്റെ അരികിൽ വന്ന് അവർ സംസാരിച്ചു. തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്കൊരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചു, അവൻ രാജാവായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നീലയും വെള്ളയും കലർന്ന സാരിയായിരുന്നു അവരുടെ വേഷം. പക്ഷേ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശമുള്ളതുപോലെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. സന്യാസിനിയാകാൻ സാധിക്കണമെന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അതിന് ഇനിയും ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരും എന്ന ചിന്ത എന്നെ വിഷമിപ്പിച്ചിരുന്നു. കാരണം മാമോദീസ സ്വീകരിച്ച് 3 വർഷമെങ്കിലും കഴിയാതെ സന്യാസസഭയിൽ പ്രാഥമികാംഗത്വം പോലും നൽകപ്പെടുകയില്ല. ക്രൈസ്തവ വിശ്വാസത്തിൽ പക്വതയാർജിച്ചിട്ടാവണം സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നതിനാലാണ് അപ്രകാരമൊരു നിയമം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മാമോദീസ സ്വീകരിക്കുക എന്നതല്ല, സന്യാസിനിയാകുക എന്നതായിരുന്നു വീടുവിട്ടു പോകുന്നതിൻ്റെ ലക്ഷ്യം. അതിനുള്ള പ്രാഥമിക ഘട്ടമായിട്ടാണ് ഞാൻ മാമോദീസയെ പരിഗണിച്ചിരുന്നത്. പക്ഷേ നിയമങ്ങൾ എനിക്കായി മാത്രം മാറ്റിമറിക്കപ്പെടുക സാധ്യമല്ലല്ലോ. എങ്കിലും എൻ്റെ ആഗ്രഹം അത്രമേൽ തീവ്രമായിരുന്നു. അതിനാൽ തന്നെ ആകാംക്ഷയോടെ ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു, എനിക്കെപ്പോഴാണ് സിസ്റ്റർ ആകാൻ സാധിക്കുക? 1 വർഷം കഴിഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ മറുപടി നൽകി. പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകളൊന്നുമില്ലായിരുന്നു. എങ്കിലും അവർ ഉറപ്പോടെ തന്നെയാണത് പറഞ്ഞത്. പോകുന്നതിന് മുൻപ് അവർ നൽകിയ നിർദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല. ജപമാല ചൊല്ലണം, ദിവ്യകാരുണ്യ സന്നിധിയിൽ എരിയുന്ന വിളക്ക് ഒരിക്കലും അണയാതെ സൂക്ഷിക്കണം, എപ്പോഴും ഈശോയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. വീണ്ടും നോക്കിയപ്പോൾ അവിടെയെങ്ങും അവരെ കാണുന്നില്ല. സാവധാനം എനിക്ക് മനസ്സിലായി, അത് പരിശുദ്ധ അമ്മയായിരുന്നു. അത് മാതാവാണ് എന്ന് എൻ്റെ ഉള്ളിൽ കേട്ടുകൊണ്ടിരുന്ന സ്വരം ഞാൻ ഓർത്തെടുത്തു. അധികം വൈകാതെ തന്നെ മദറിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം ഒരു വൈദികൻ വഴി അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്റ്റ് 16-ാമൻ്റെ പക്കൽ എൻ്റെ സന്യാസസഭാ പ്രവേശനത്തിന് പ്രത്യേക അനുമതി ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷ നൽകി. അത്ഭുതമെന്നല്ലാതെ മറ്റെന്തു പറയാൻ, പാപ്പയിൽ നിന്ന് സമ്മതം ലഭിച്ചു. പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ തീർത്തും സാധ്യതയില്ലാതിരുന്ന സാഹചര്യത്തിലും 1 വർഷത്തിനകം 2010 നവംബർ 19 എനിക്ക് സന്യാസസഭാംഗമാകാൻ കഴിഞ്ഞു. അവിശ്വസനീയമായിരുന്നു ആ സംഭവങ്ങൾ. പക്ഷേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 1:9 അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ ചെയ്തു. ഇന്നും ജീവിതത്തിലെ കടുത്ത പ്രതികൂല സാഹചര്യങ്ങളിൽ മാതാവിനെ പേര് ചൊല്ലി വിളിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഹരിത എന്ന പഴയ പേരിന് പകരം മാമോദീസയിൽ സ്വീകരിച്ച പേര് അൽഫോൺസ മരിയ എന്നായിരുന്നു. അമ്മ എന്നെ മരിയ എന്ന് വിളിക്കുന്നതായാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും സുഗന്ധം ലഭിക്കാറുണ്ട്. അമ്മ കൂടെയുണ്ട് മോളെ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കും. ഇതൊക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നു. വരാൻ പോകുന്ന പല അപകടങ്ങളും ഈശോ മുൻകൂട്ടി കാണിച്ചു തരും. ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങുകയും ചെയ്യും. പിന്നീട് അതെല്ലാം എൻ്റെ നന്മയ്ക്കായി ഈശോ മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കളോടും ഞാൻ എൻ്റെ ദൈവാനുഭവം പങ്കുവയ്ക്കും. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിട്ടൊന്നുമില്ലെങ്കിലും ഇപ്പോൾ അവർ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. അനേകം ദൈവാനുഭവങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ഇന്ന് എന്നെയോർത്ത് അച്ഛന് അഭിമാനമാണെന്ന് എനിക്കറിയാം. കുടുംബത്തിലെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ മഠത്തിൽ അതിഥിയായെങ്കിലും കുറച്ച് ദിവസം വന്ന് താമസിക്കണമെന്നാണ് ആഗ്രഹം എന്നാണ് അച്ഛൻ പറയുന്നത്. അതെന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. റോമ 8:28. ഇക്കാലങ്ങളിലെല്ലാം ഈശോ എനിക്ക് നൽകുന്ന ദർശനങ്ങളിൽ കൂടുതലായും സഹിക്കുന്ന ഈശോയെയാണ് കാണാറുള്ളത്. അവിടുത്തേക്ക് ആശ്വാസം പകരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമർപ്പണ ജീവിതത്തിൽ ഏറ്റവും അധികം ശക്തിയും ബലവും ലഭിക്കുന്നത് തിരുഹോസ്തിയിൽ ഈശോയെ സ്വീകരിക്കുമ്പോഴാണ്. പലപ്പോഴും തിരുഹോസ്തിയിൽ ഈശോയുടെ തിരുഹൃദയം കണ്ടിട്ടുണ്ട്. അനുദിന ദിവ്യകാരുണ്യ സ്വീകരണവും പ്രാർത്ഥനയും ഇല്ലെങ്കിൽ സമർപ്പണ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നയിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം. അതിനാൽ തന്നെ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ അവിടുത്തോടുള്ള ബന്ധം മുറിയാതെ കാത്തു സൂക്ഷിക്കുന്നു. മാമോദീസ സമയത്ത് അനുദിന ദിവ്യകാരുണ്യ സ്വീകരണം മുടങ്ങരുതേ എന്നാണ് പ്രാർത്ഥിച്ചത്. അത് ഇന്ന് വരെയും ഈശോ നിറവേറ്റി തരുന്നു. 2020 ഓഗസ്റ്റ് 11 നിത്യവ്രത വാഗ്ദാനം നടത്താൻ ഈശോ കൃപ നൽകി. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ അവിടുത്തെ മണവാട്ടിയാക്കി ഉയർത്തി അനുദിനം പരിപാലിക്കുന്ന നല്ല ഈശോയ്ക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദി.